പ്രൈസ് ലോർഡ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞതായ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ തുടർന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ പോകുന്നത് ഏദൻ തോട്ടം ക്രിസ്തീയ സഭയ്ക്ക് നിഴൽ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. ഏദൻ തോട്ടം ക്രിസ്തീയ സഭയ്ക്ക് നിഴൽ. അപ്പോൾ നമ്മുടെ പഠന വിഷയം നിഴലും പൊരുളും എന്നുള്ളതാണ്. അപ്പോൾ ഏദൻ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏദൻ തോട്ടം ക്രിസ്തീയ സഭയ്ക്ക് എങ്ങനെയെല്ലാം, ഏതെല്ലാം വിധത്തിൽ അത് നിഴലായിരുന്നു, ഏതെല്ലാം വിധത്തിൽ പൊരുളായി പുതിയ നിയമസഭയിൽ അത് സഭ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന തോട്ടമാണ് ഏദൻ തോട്ടം. തിരുവെഴുത്തിൽ ദൈവം നമ്മുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന തോട്ടമാണ് ഏദൻ തോട്ടം. ദൈവസഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ എന്നിങ്ങനെ ഉത്തമഗീതം 4:12 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെതായിരിക്കുന്ന അല്ലെങ്കിൽ തോട്ടം സഭ വേലി കെട്ടിയിരിക്കുന്ന ഒരു തോട്ടം പോലെ എന്ന് നമുക്ക് കാണാം. യെശയ്യാവ് 5 നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 3:9 നമ്മൾ വായിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൃഷി, അവൻ്റെ വേലക്കാർ എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന യഹോവ എന്ന തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ, പൗലോസ് പറയുന്ന കാണുവാൻ കഴിയുന്നു. ഏദൻ തോട്ടത്തോട് ബന്ധപ്പെട്ട പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, തോട്ടം ചമച്ചതായ സന്ദർഭം. മനോഹരമായ ഉദ്യാന നിർമ്മിതിക്ക്, ഈ തോട്ട നിർമ്മിതിക്ക് അടുത്തു മുമ്പ് കേട്ടതായ കേൾക്കുന്നത് എല്ലാം തികഞ്ഞു എന്നുള്ളതായിരിക്കുന്ന ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ഉൽപ്പത്തി 2:1 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ആകാശവും ഭൂമിയും അവലുള്ള ചരാചരങ്ങളും തികഞ്ഞു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ തൻ്റെതായിരിക്കുന്ന തിരുമാറിവിൽ നിന്ന് വെളിയെ വന്നതായിരിക്കുന്ന സഭ, അല്ലെങ്കിൽ സഭ ഉടലെടുക്കുന്നതിന് മുമ്പ് കാൽവറിയിൽ കേട്ടതായിരിക്കുന്ന ശബ്ദം എല്ലാം നിവൃത്തിയായി. കർത്താവായ യേശുവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ അഥവാ മോശയുടേതായ പുസ്തകത്തിൽ, സങ്കീർത്തന പുസ്തകങ്ങളിൽ, പ്രവചന പുസ്തകങ്ങളിൽ കർത്താവായ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം നിവൃത്തിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏദേൻ തോട്ടം നിർമ്മിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യം സംഭവിക്കണമോ അതെല്ലാം തികഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം എല്ലാം തികഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ സംതൃപ്തിയുടെ ശബ്ദമാണ്. ദൈവം പുത്രനായിരിക്കുന്ന യേശു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സംതൃപ്തി പുത്രനെക്കുറിച്ച്, തൻ ശുശ്രൂഷ തികച്ച ആ പുത്രനുള്ളതായിരിക്കുന്ന സന്തോഷം, ആ കാണുവാൻ്റെ കവണ്ണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദൈവസഭയുടെ രൂപവൽക്കരണത്തിന് തൊട്ട് പിന്നിൽ ക്രൂശിൽ കിടന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മുഴിഞ്ഞ ആഹ്ലാദകരമായ ശബ്ദവും അതായിരുന്നല്ലോ നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാൻ 19:30 നമ്മൾ വായിക്കുന്നു എന്താണ് നിവൃത്തിയായത്. ആദാമ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പർത്ഥമായി ദൈവത്തിൻ്റെ നീതി ചോദിച്ചതെല്ലാം ദൈവപുത്രൻ മനുഷ്യഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞു എന്നതാണ് നിവൃത്തിയായ കാര്യത്തിൽ. ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് നിവൃത്തിയായത്? ആദാമ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പർത്ഥമായി ദൈവത്തിൻ്റെ നീതി ചോദിച്ചതെല്ലാം ദൈവപുത്രൻ മനുഷ്യഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെ. ക്രൂശ് ദൈവത്തിൻ്റെ നീതി തൃപ്തിപ്പെടുത്തിയ ഒരു രംഗമാണ്. ക്രൂശ് അത് തേജസ്സിലേക്കുള്ള യാത്രയുടെ കവാടമാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യവർഗത്തെ അടുത്തിയെല്ലുവാൻ കഴിയാതെ പാപമെന്നതായ കടുത്ത മറയാൽ മറച്ച വെച്ചിരുന്നതായ ആ മറയെ മാറ്റുവാൻ, ആ കവാടത്തെ തുറന്നു കിട്ടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം സഹായമായി തീർന്നു. സ്ത്രീയുടെ സന്തതിയായവൻ പഴയ പാമ്പായ മഹാസർപ്പത്തിൻ്റെ തല തകർത്ത രംഗമാണ് കാൽവറി ക്രൂശ്. പറുദീസായുടെ പടിവാതിൽ ഭാവികൾക്കായി തുറന്നുകൊടുത്ത, അല്ലെങ്കിൽ മനുഷ്യഭാവികളായ മനുഷ്യവർഗത്തിനു വേണ്ടി വിസ്തൃതമായി തുറക്കപ്പെട്ട പുണ്യസ്ഥലമാണ് കാൽവറി ക്രൂശ്. ഭാഗ്യമായി തുറന്നതോ? കുറച്ച് കാലത്തേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം തുറന്നതല്ല, ആ വഴി ഇന്നും തുറന്നിരിക്കുന്നു എന്നുള്ളതിനാൽ കാലത്തിന് ശേഷം പൗലോസ് അകാലപ്രജ എന്ന വണ്ണം ജനിച്ചതാ എനിക്കും ഈ മർമ്മം വെളിപ്പെട്ടു വന്നു. ഒന്നോർത്തു നോക്കുക, ഈ ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന, ക്ലാസുകൾ വായിക്കുന്ന നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടതായ സമയങ്ങൾ, രക്ഷാനിർണയം പ്രാപിച്ചതായ, വീണ്ടും ജനിച്ചതായ ദിവസങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ ഓരോന്നും ഓരോ വിധത്തിലാണ്. ആ കാലം അവസാനിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ വാതിൽ അടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് പലർക്കും ഈ കൃപയിലേക്ക് വരുവാൻ കഴിയുകയില്ലായിരുന്നു. നമ്മൾ ചിന്തിച്ചത് പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി വിസ്തൃതമായി തുറക്കപ്പെട്ടതായ പുണ്യസ്ഥലം, വിസ്തൃതമായി തുറക്കപ്പെട്ട, ആർക്കും ഏത് സമയത്തും ഓടിക്കേറുവാൻ ഓടിച്ചെല്ലുവാൻ ഒക്കെ വണ്ണം കഴിയുന്നതായ ഒരു സ്ഥലം. നോക്കുക, പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഭാവിയായ ഒരു മനുഷ്യന് കടന്നു ചെല്ലുവാൻ ഒക്കെ വണ്ണം പുത്രനായിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിലൂടെ, മഹാപാപരിഹാര ദിവസത്തിൽ ആട്ടുകൊറ്റൻ്റെ രക്തം കൂടാതെ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാൻ കഴിയാതിരുന്നതുപോലെ, അതിപരിശുദ്ധ സ്ഥലമായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഭാവിയായൊരു മനുഷ്യന് കയറി ചെല്ലണമെങ്കിൽ ഒന്നാമത് അവൻ കർത്താവായ യേശുവിൻ്റെ രക്തവുമായി ബന്ധമുണ്ടായിരിക്കണം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചവനായിരിക്കണം. അവൻ്റെ പാപക്കറകളെ കഴുകിക്കളഞ്ഞവനായിരിക്കണം ആ യേശുവിൻ്റെ അടുക്കിലേക്ക്, പിതാവിൻ്റെ സിംഹാസനത്തിലേക്ക് അടുത്തിയല്ലേണ്ടത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ധൈര്യത്തോടെ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന്, കരുണ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയല്ലുക. കാരണം വിശ്രദമായി തുറന്നിരിക്കുന്നതായിരിക്കുന്ന ആ വാതിലൂടെ നമുക്കടുത്ത് കയറി ചെല്ലുവാണ്ടൊക്കെ വണ്ണം സ്വർഗത്തിലെ ദൈവൻ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ കാൽവരിയിൽ തകർക്കുവാൻ പിതാവിന് പ്രസാദം തോന്നിയതും, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിവർത്തീകരിക്കപ്പെടുവാണ്ടൊക്കെ വണ്ണം പുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി പകരം ക്രൂശിൽ മരിച്ചതുമായ വിഷയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദാഹിച്ചിരിക്കുന്ന ദാഹാർത്ഥരായ ജനകോടികൾക്കായി ജീവജലം തുറന്നുവിട്ട അടിക്കപ്പെട്ട പാറയാണ് ക്രിസ്തു. അല്ലെങ്കിൽ അടിക്കപ്പെട്ടതായിരിക്കുന്ന ആ സന്ദർഭമാണ് ആ കാൽവറി ക്രൂശ്. സകലവിധമായ പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിച്ച പുണ്യ ജലമാണ് കാൽവറി ക്രൂശ്. ശത്രുവിനെതിരെ പടവാൾ ഉയർത്തുവാൻ തുറക്കപ്പെട്ട ആയുധശാലയാണ് കാൽവറി. പഴയ മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുന്ന ഈറ്റില്ലമാണ് കാൽവറി ക്രൂശ്. ഇതെല്ലാമാണ് സകലവും നിവൃത്തിയായി എന്ന് യേശു ക്രൂശിൽ കിടന്ന പറഞ്ഞ വാക്കിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്ന സത്യങ്ങൾ. ആകയാൽ ക്രൂശിലെ നിവൃത്തീകരിക്കപ്പെട്ട വീണ്ടെടുപ്പ് വേലയിൽ വിശ്വസിച്ച് പുതിയ സൃഷ്ടിയായി തീരുവാൻ നമുക്കിടയായതിൽ ദൈവത്തെ സ്തുതിക്കാം. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അങ്ങനെ ആയിട്ടില്ല എങ്കിൽ, ഇതുവരെയും യേശുവുമായി ഒരു നിരപ്പ് വന്ന് പാപത്തിന് പരിപൂർണ വിടുതൽ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഈ ക്ലാസ്സുകളിലൂടെ ദൈവമായ കർത്താവ് അതിനായി നിങ്ങളെയും ഒരുക്കുമാറാകട്ടെ. ഒന്ന്, നമ്മൾ ചിന്തിച്ചത് ഏദൻ തോട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചത് ആ കേട്ടതായിരിക്കുന്ന വിഷയം സകലവും നിവൃത്തിയായി എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. തോട്ടം ചമച്ചതായ സന്ദർഭം, ഒന്നാമത് നമ്മൾ ചിന്തിച്ച പോയിന്റ് തോട്ടം ചമച്ചതായ സന്ദർഭം. രണ്ട്, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. രണ്ടാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയതായ തോട്ടം ഏദൻ അവിടെ ഉണ്ടായിരിക്കെ ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനു വേണ്ടി ആ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയി നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കി ഒരുക്കി കഴിയുമ്പോൾ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാം എന്നാണ് പറയുന്നത്. നോക്കുക, അപ്പോൾ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 2:8. അപ്പോൾ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. അപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു എന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. ഈ അബ്രഹാം കൽദേ ദേശമായിരിക്കുന്ന മെസപ്പത്തോമിയിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ അബ്രഹാം കണ്ടതായ ദർശനം, ആ വലിയ ദർശനം കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് അബ്രഹാം സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനുള്ള ദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതിനേക്കാൾ അബ്രഹാം ഏതെല്ലാം വിട്ടോ അല്ലെങ്കിൽ ഏതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിനെ കണ്ടതുകൊണ്ടാണ് അബ്രഹാം അതിനെ വിട്ട് ഇറങ്ങിത്തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തുകൊണ്ട് വാക്തത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. യേശു കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായിരിക്കുന്ന ഒരു നഗരം അബ്രഹാം 100 ആണ്ടുകൾക്ക് മുമ്പേ കണ്ടു. അപ്പോൾ അത് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും ആ ചെളിയിൽ തന്നെ ആയിരിക്കുന്നതായ അവസ്ഥയിൽ പഴയ പാപപ്രകൃതത്തിൽ പ്രകൃതിയിൽ ആയിരിക്കുന്നില്ല എന്നർത്ഥം. കുഞ്ഞാടിൻ്റെതായിരിക്കുന്ന രക്തത്തളിയും പെസകായും ആചരിച്ചതായ ജനം വീണ്ടും മിസ്രയീമിൽ നിന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുകയായിരുന്നില്ല, അവരവിടെ തന്നെ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയായിരുന്നില്ല ചെയ്തത്. അവർ 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോകണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏദനിൽ മണ്ണെടുത്ത് സൃഷ്ടിച്ചതായ മനുഷ്യനെ വീണ്ടും ഏദനിൽ തന്നെ നിർത്താതെ ഏദനിൽ കിഴക്ക് അവനെ പാർപ്പിക്കുവാൻ ഒരു തോട്ടമുണ്ടാക്കി എന്നതുപോലെ സ്വർഗത്തിലെ ദൈവം പാപത്തിൽ നിന്ന് വിടുതൽ തന്ന് യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചതായ ജനത്തെ വീണ്ടും ആ ലോകത്തിലാക്കാതെ അവനവിടെ നിന്ന് വേർതിരിച്ച് തൻ്റെ സഭയാം തോട്ടത്തിൽ കൊണ്ടുവന്ന് അവനെ ആക്കിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47 നമ്മൾ വായിച്ചതാണ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഉന്നതമായൊരു സ്ഥാനം വർണ്ണനാതീതമത്രേ, വർണ്ണിച്ചാൽ തീരുന്നതല്ല. 1000 ആയിരം നാവുകളാൽ വർണ്ണിച്ചാൽ തീരാത്ത വിധത്തിൽ അനവരതമായിരിക്കുന്ന നന്മകൾ ലഭിച്ചതിൽ ഒന്നാണ് കർത്താവിൻ്റെ സഭയിൽ ഒരംഗമായിരിക്കാൻ, കർത്താവിൻ്റെ സഭയിൽ പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് തന്ന അവസരം. 1 കൊരിന്ത്യർ 12:4-10 ഭാഗങ്ങൾ, 14:26 യോഹന്നാൻ്റെ സുവിശേഷം 15:19, യെശയ്യാ 52:11, ഉത്തമഗീതം 4:8 ഈ ഭാഗങ്ങളെയും നമ്മൾ വായിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പ്രത്യേകമായിരിക്കുന്ന കരുതലോടെ, പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടെ, പ്രത്യേകമായിരിക്കുന്ന കരുതലിനായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ഇടത്ത് പാർപ്പിച്ചിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നത് ഏദൻ തോട്ടത്തിൻ്റെ മനോഹരത. എന്താണ് മറ്റ് ഏദനുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ എടുത്തതായ സ്ഥലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ പ്രത്യേകത അവനെ പാർപ്പിച്ച തോട്ടത്തിനുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ദൈവപൈതലിനെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൻ്റെയും സ്ഥിതിയുടെയും ഒരു നിഴലാണ് ഈ ഏദനിൽ കിഴക്ക് ഉണ്ടാക്കിയതായ തോട്ടം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക ഭാഗങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും, നോക്കുക, ഏതെൻ്റെതാ ഈ ലോകത്തിൽ സകലവിധമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും മനുഷ്യനനുഭവിപ്പാൻ ഇവിടെയുണ്ട്. എന്നാൽ ആ നന്മ അനുഭവിച്ചാൽ അവൻ ആത്മീയമായി വളരുവാൻ കഴിയാത്തത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ പാർപ്പിക്കുവാൻ ഏദനിൽ കിഴക്ക് ഒരു തോട്ടമുണ്ടാക്കി അവനെ അതിൽ പാർപ്പിച്ചതുപോലെ ഈ നാശകരമായ ലോകത്തെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ മുൻ ചിന്തിച്ചതുപോലെ അവനെ സഭയിൽ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അവൻ ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയമായി കരുത്തു പ്രാപിക്കുവാൻ തക്കവണ്ണം. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഏദനിൽ കിട്ടാത്തത് ഏദനിൽ അവന് വേണ്ടി ഉണ്ടാക്കിയതായ തോട്ടത്തിലുണ്ട്. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവിടെ എന്ത്, അവൻ ജീവന് അവൻ്റെ ഭക്തിക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പുരുഷാരം ഉപദേശം കേട്ടത് കഠിന വാക്ക്, ആർക്ക് ഇത് സഹിച്ചു നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് അവർ പിൻവാങ്ങിപ്പോയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ വിടാതെ അവനെ ചുറ്റിപ്പറ്റി നിന്ന ആ സന്ദർഭത്തിൽ യേശു കർത്താവ് അവനോട് ചേർന്ന് നിന്നതായ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോയി കൂടാഞ്ഞോ? അപ്പോൾ അവർ പറയുന്ന മറുപടി, കർത്താവേ, നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ മറ്റെങ്ങും പോകുവാൻ ഞങ്ങൾക്ക് കഴിയയില്ല. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ ബോവസ് രൂത്തിനോട് പറയുന്നത്, മകളെ, നീ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, നിനക്ക് പെറുക്കുവാൻ, നിനക്ക് ഭക്ഷിക്കുവാൻ, നിന്റെ ദാഹം തീർക്കുവാൻ, നിനക്ക് സംരക്ഷണം എവിടെയുണ്ട്? ദാഹത്തിന് ജലം എവിടെയുണ്ട്? ഭക്ഷണത്തിന് ആഹാരമുണ്ട്. നിന്റെ കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും ആയിരിക്കും നന്മകൾ. ഈ വയലിൽ നിന്ന് തന്നെ നിനക്ക് പെറുക്കാം. വേറൊരു വയലിലേക്ക് നീ പോകേണ്ട, വേറൊരിടത്തേക്ക് നീ പോകേണ്ട. ദൈവത്തിൻ്റെതായിരിക്കുന്ന സഭയിൽ ജീവന് ഭക്തിക്ക് ആവശ്യമായിരിക്കുന്ന സകലതും അവിടെയുണ്ട്. കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തുചെല്ലുവാണ്ടൊക്കെ വണ്ണം, നമ്മുടെ ആവശ്യങ്ങളുമായി അടുത്തുചെല്ലുവാണ്ടൊക്കെ വണ്ണം അവൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതായിരിക്കുന്ന വാതിൽ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ തോട്ടത്തിലുള്ള പ്രത്യേകത, ഏദനിൽ ഇല്ലാത്ത ഒരു അനുഭവം ഇവനെ പാർപ്പിച്ച തോട്ടത്തിലുള്ളത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷമുണ്ട്. ഹല്ലേലൂയ. ഈ ജീവവൃക്ഷം നമ്മുടെ രക്ഷിതാവിൻ്റെ ചിത്രമാണ്. തൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം. മത്തായി 18:20. യോഹന്നാൻ 20:19 നമ്മൾ വായിക്കുന്നത്, കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. ലൂക്കോസ് 2:46 പുരോഹിതന്മാരുടെ നടുവിൽ യേശു. സങ്കീർത്തനം 22:16-12 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെയൊക്കെയും യേശു അവരുടെ നടുവിലാണ് ആയിരിക്കുന്നത്. നായ്ക്കൾ അവനെ വളഞ്ഞു. സങ്കീർത്തനം 22:16 നമ്മൾ വായിക്കുന്നത് നായ്ക്കൾ അവനെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടവും അവനെ ചുറ്റിയിരിക്കുന്നു. നോക്കുക, ജാതികളുടെ നടുവിൽ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെതായിരിക്കുന്ന ആ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ഇവിടെ കാളകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. യഹൂദന്മാർ അവനെ തള്ളിക്കളയുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ നടുവിൽ യേശു ശേഷനായിരിക്കുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അപ്പോൾ സഭയിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം വിശുദ്ധന്മാരുടെ നടുവിലാണ്. ഈ തോട്ടത്തിൻ്റെ മനുഷ്യനെ പാർപ്പിക്കുവാൻ ഏദനിൽ കിഴക്കുണ്ടാക്കിയ തോട്ടത്തിൻ്റെ ഒരു മൂലയ്ക്കല്ല ജീവവൃക്ഷമുള്ളത്, തോട്ടത്തിൻ്റെ നടുവിൽ. പ്രൈസ് ദി ലോർഡ്. ഈ തോട്ടത്തിൻ വൃക്ഷത്തിൻ്റെ നാല് ഭാഗത്തുള്ളവർക്കും ഏത് വശത്തു ചെല്ലുന്നവർക്കും ഈ വൃക്ഷത്തെ തൊടുവാൻ, ഈ വൃക്ഷത്തെ കാണുവാൻ, ഈ വൃക്ഷത്തിൽ നിന്ന് അനുഭവിക്കാനുള്ളതായിരിക്കുന്ന നന്മയും ഭാഗ്യവും ലഭിക്കത്തക്കവണ്ണം ഈ തോട്ടത്തിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുവെക്കാതെ, ഒരു കോണിലാക്കാതെ, ഈ തോട്ടത്തിൻ്റെ നടുവിൽ ജീവൻ്റെ വൃക്ഷം ആയിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും വിശുദ്ധന്മാരുടെ നടുവിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഭൂമിയുടെ അറുതികളൊക്കെയും യഹോവയിലേക്ക് തിരിയും, ജാതികൾ വംശങ്ങളൊക്കെയും അവനെ നമസ്കരിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, വെളിപ്പാട് പുസ്തകം 1:13, അവൻ നിലവിളക്കുകളുടെ നടുവിൽ. ഹല്ലേലൂയ. നിലവിളക്കുകളുടെ നടുവിൽ, നക്ഷത്രങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് നിലവിളക്കുകളുടെ നടുവിൽ. അപ്പം സഭയിൽ അവൻ വിശുദ്ധന്മാരുടെ നടുവിലാണ്. നിലവിളക്കുകളാകുന്ന വിശുദ്ധന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സ്ഥാനം. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് 5:6 വാക്യത്തിൽ, നദിക്ക് അക്കരെയും ഇക്കരെയും. വെളിപ്പാട് പുസ്തകം 22:2, അവൻ നദിക്ക് അക്കരെയും ഇക്കരെയും, അവൻ ഈ കരയിൽ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ, ഈ സഭയിൽ, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന വിശുദ്ധന്മാരുടെ നടുവിൽ അവൻ ഈ കരയിൽ ഇന്ന് നമ്മോട് കൂടെ. നാം ശരീരം വിട്ടുപിരിഞ്ഞാൽ അങ്ങേക്കരയിലും അവൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. സ്തോത്രം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണം, നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അവൻ നമ്മോട് കൂടെ തന്നെയുണ്ട്. ഈ നന്ദനോദ്യാനത്തിൽ നമുക്ക് ആനന്ദതുല്യരായി വസിക്കാം. ജീവവൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം. എന്നെ തിന്നുന്ന യോഹന്നാൻ 6:57 പറയുന്നത്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. മറ്റൊന്ന്, ഈ തോട്ടത്തിൻ്റെതായിരിക്കും നടുവിൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമുണ്ട്. നമ്മൾ ചിന്തിച്ചു, ഈ തോട്ടത്തിന് നടുവിൽ ഏദനിൽ ഇല്ലാത്തതായ മറ്റ് അനേക നന്മകൾ ഈ തോട്ടത്തിലുണ്ട്. ഈ ലോകത്തിൽ ഇല്ലാത്ത അനേക നന്മകളും അനുഗ്രഹങ്ങളും സഭയാം തോട്ടത്തിൽ ഉള്ളതുപോലെ ഈ ഏദനിൽ ഇല്ലാത്തതായ അനേക നന്മകൾ, ഏദനിൽ കിഴക്ക് അവൻ സൃഷ്ടിച്ച മനുഷ്യനെ പാർപ്പിക്കുവാൻ ആക്കിയതായ ആ തോട്ടത്തിൽ ഉള്ളതുപോലെ ഒന്ന് ജീവന്റെ വൃക്ഷം തോട്ടത്തിന് നടുവിലുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ ചിന്തിക്കുക, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അതിൻ്റെ നടുവിലുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന തിരുവഴുത്തിന് സാദൃശ്യമാണിത്. ഈ തിരുവഴുത്തിലൂടെയാണ് അനേകർ നന്മയും തിന്മയും അറിവുകളും സമ്പാദിക്കുന്നത്. ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ സഹായകരമായിരിക്കും. ദാനിയേൽ 12:4, വെളിപ്പാട് 22:10, സദൃശ്യം 1:7, 9:10, 10:27, 14:27, 15:33, 16:6, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പല പല കണ്ടുപിടുത്തങ്ങളും പല പല കാര്യങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നതും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഏതാണ്ട് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കാം. ആധുനിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരൊന്നാണ് തിരുവെഴുത്ത്, അല്ലെങ്കിൽ ഈ തോട്ടത്തിന് നടുവിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെതായിരിക്കുന്ന വൃക്ഷം. 2 തിമോത്തി 3:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം യഹോവയുടെ വചനം തിരുവെഴുത്ത് ദൈവശാസ്യമാണ്. അതേത് മനുഷ്യനും വക പ്രാപിപ്പാനും ജ്ഞാനം സമ്പാദിപ്പാനും വിവേകപൂർണനായിത്തീരുവാനും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടുത്തുന്നതായ പ്രയോജനം വരുന്നതായിരിക്കുന്ന കാര്യമാണ് തിരുവെഴുത്ത് എന്ന് നമുക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിലുണ്ട്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു നദിയുണ്ട്. വെളിപ്പാട് പുസ്തകം 2:10 നമ്മൾ വായിക്കുന്നത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നദിയുണ്ട്. 2:10, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു, അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 46:4 നമ്മൾ വായിക്കുന്നത്, ആ അതിൻ്റെ നടുവിൽ ഒരു നദിയുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനം 46:4 നമ്മൾ വായിക്കുന്നത്, 46:4 നമ്മൾ വായിക്കുന്നു, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ. അപ്പോൾ ഈ തോട്ടം ദൈവത്തിൻ്റെ നഗരമാണ്, രാജാവ് വസിക്കുന്ന നഗരമാണ്, മഹാരാജാവിൻ്റെ സിംഹാസനമിട്ടിരിക്കുന്ന നഗരമാണ്. 2 3 കൂടി വരുന്നിടത്ത് അവനുണ്ട് എന്ന് അരുളിച്ചെയ്താൽ ദൈവമക്കളുടെ നടുവിൽ അവൻ സിംഹാസനമിട്ട് ആയിരിക്കുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഈ തോട്ടം അല്ലെങ്കിൽ സഭയാം തോട്ടം അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസമാണ്. വിശുദ്ധന്മാരെ കൊണ്ട് നിവസി അഥവാ ആയിരിക്കുന്ന വിശുദ്ധന്മാർ വസിക്കുന്ന ഈ തോട്ടം വിശുദ്ധ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസമാണ്. അപ്പോൾ ഈ നദിയെക്കുറിച്ച് ഈ തോട്ടത്തിൻ്റെ സ്ഥിരമായ പുഷ്ടിക്കും സൗന്ദര്യത്തിനും വെള്ളം ഒഴിച്ചുകൂടാത്ത ആവശ്യമായിരുന്നതുപോലെ ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് അവ പുഷ്പിക്കുന്നതിന് കായ്ക്കുന്നതിന് അതിൻ്റെ ഇലകളൊക്കെയും പച്ചയായിരിക്കുന്നതിന് അതിൻ്റെ സൗന്ദര്യത്തിന് വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നതുപോലെ തന്നെ ദൈവസഭയാം തോട്ടത്തിലും പരിശുദ്ധാത്മാവാകുന്ന നദി വിശുദ്ധന്മാർ ഫലം കായ്ക്കേണ്ടതിന് ഫലം നിലനിൽക്കേണ്ടതിന് സാക്ഷ്യമുള്ളവരായി നിൽക്കേണ്ടതിന് 1 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, നീതിമാൻ ആ ചരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ അത് ഉഷ്ണം തട്ടുമ്പോൾ ചൂട് തട്ടുമ്പോൾ അതിൻ്റെ ഇല വാടുന്നില്ല, ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ വേര് ആഴത്തിലേക്ക് പാകിച്ചെന്നുകൊണ്ട് അത് നദിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. സ്തോത്രം. എന്നതുപോലെ വിശുദ്ധന്മാർ ആകുന്ന വൃക്ഷങ്ങൾ, യഹോവയുടെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാകുന്ന വിശുദ്ധന്മാർ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ തീരത്താണ്. ഈ തോട്ടത്തിലെ ഓരോ വൃക്ഷത്തിൻ്റെയും അടുക്കിലേക്ക് ഈ നദിയിലെ വെള്ളം ഇറങ്ങിച്ചെല്ലുന്നത് പോലെ ഒഴുകിച്ചെല്ലുന്നത് പോലെ വിശുദ്ധന്മാരുടെ നടുവിലേക്ക് ദൈവമയച്ചതായ പരിശുദ്ധാത്മാവ് ഓരോ വൃക്ഷത്തെയും ഓരോ ദൈവത്തിനെയും ഓരോ വിശുദ്ധനെയും വിശ്വാസിയെയും അനുഗ്രഹിച്ച് സമൃദ്ധിപ്പെടുത്തുന്നത് പോലെ ആ ഈ തോട്ടത്തിലെ നന്മകൾ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്കും അവസരം തന്നതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ നദി ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടതുപോലെ, നദി പുറപ്പെട്ടത് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നായിരിക്കണം, ഒരു പർവ്വതത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഉയർന്നൊരു സ്ഥലത്ത് നിന്ന് നദി ഒഴുകി വരുന്നത് പോലെ പരിശുദ്ധാത്മാവും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നാണ് ഈ സഭയാം തോട്ടത്തിലേക്ക് വന്നത്. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പൻ ഉയരത്തിലേക്ക് കയറി പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. സങ്കീർത്തനം 46:4 നമ്മൾ വായിച്ചു, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. സങ്കീർത്തനം 65:9, എഹെസ്കേൽ 47:3-5 ഭാഗങ്ങളൊക്കെയും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു നദി പുറപ്പെട്ട കാര്യം എഹെസ്കേൽ 47 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ നദി പരിശുദ്ധാത്മാവിനെ സാദൃശ്യമാണ്. യോഹന്നാൻ 7:37-39 വാക്യങ്ങളിൽ, 1 കൊരിന്ത്യർ 10:4, പുറപ്പാട് 17:6, സംഖ്യ 20:11, സങ്കീർത്തനം 78:16 ഈ വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, നദി പുറപ്പെട്ടത് ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നാണ്. ഈ സഭയാന്തോട്ടത്തിലേക്ക് പുറപ്പെട്ടതായ അല്ലെ വന്നതായ പരിശുദ്ധാത്മാവിന് ആ നിഴലായിരുന്നതായിരുന്നു ഏദൻതോട്ടത്തിലെ നദി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശബത്തിൻ്റെ പിറ്റേ ദിവസമാണ് നദി പുറപ്പെട്ട കാര്യം പറയുന്നത്. ക്രിസ്തു രക്ഷാവേല പൂർത്തിയാക്കി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതിനെയാണല്ലോ ശബത്ത് അല്ലെങ്കിൽ സ്വസ്ഥത സൂചിപ്പിക്കുന്നത്. നദിയുടേതായിരിക്കുന്ന 4 ശാഖകളും അവയുടെ തീരത്തുള്ള വിശിഷ്ടമായ കാര്യങ്ങളും ക്രിസ്തീയ ജീവിതത്തിലെ പലവിധ അനുഭവ സമ്പത്തുകളെയും കാണിക്കുന്നതാണ്. അവയെപ്പറ്റി ഓരോ വാക്കുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.